2024 ജനുവരി 9 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. തിരഞ്ഞെടുപ്പ് കളം ഒരുക്കി തൃശൂർ. കൊമ്പും തുമ്പയും പദ്ധതിയിൽ നിന്ന് ബാസിപ്പാങ്ങിൽ എഴുതുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത മഹിളാ സംഗമം കഴിഞ്ഞ് വേദി അഴിച്ചില്ല. അപ്പോഴേക്കും തൃശൂരിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങളും വെല്ലുവിളികളും കൊഴുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുക്കിയാണ് മോദി മടങ്ങിയതെന്ന് വ്യക്തമാക്കിയിരുന്നു. റോഡ് ഷോയും മോദി ഗ്യാരണ്ടി ഉറപ്പാക്കിയുള്ള പ്രസംഗവുമെല്ലാം വിളിച്ചു പറഞ്ഞത് മറ്റൊന്നല്ല. സംഗമം കഴിഞ്ഞ് പിറ്റേന്നാണ് വടക്കുനാഥ മൈതാനത്ത് ആൾമരം മുറിയും പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകം തെളിക്കാനുള്ള KSU യൂത്ത് കോൺഗ്രസ് ശ്രമവും വലിയ വിവാദങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും വഴിയൊരുക്കിയത്. കോൺഗ്രസ് BJP നേതാക്കൾ തമ്മിലുള്ള സംഘർഷം വലിയൊരു രാഷ്ട്രീയ സംഘടനത്തിലേക്ക് വഴിമാറില്ലെന്നും ആശ്വസിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ ചാണകം തെളിയിൽ TN പ്രതാപൻ MP രാഷ്ട്രീയ വിശദീകരണവുമായി എത്തി. ചാണകം തെളിക്കൽ സമരം അംഗീകരിക്കുന്നില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പ്രതാപന് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ആരോപിച്ചതോടെ ബന്ധം തെളിയിക്കാൻ MP വെല്ലുവിളിച്ചു. TN പ്രതാപൻ MP പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിലുറച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ വെല്ലുവിളി ഏറ്റെടുത്തു. PFI ബന്ധം തെളിയിക്കാനുള്ള TN പ്രതാപന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും വേണ്ടിവന്നാൽ ഫോട്ടോ സഹിതം പുറത്തുവിടുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മത്സരം BJPയും കോൺഗ്രസുമായിട്ടു ആണെന്ന പ്രസ്താവനയ്ക്കെതിരെ CPM മന്ത്രി K.രാജൻ രംഗത്തെത്തിയതോടെ ഇടതുമുന്നണിയും രാഷ്ട്രീയ വിവാദത്തിൽ പങ്കുചേർന്നു. ചാണകവെള്ളം തളിക്കാനെത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരുമായി ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 20 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ BJP ജില്ലാ പ്രസിഡന്റ് യുവമോർച്ച നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇതിലും രാഷ്ട്രീയമുണ്ടെന്നും MP ഇടപെടൽ ഉണ്ടെന്നും BJP ആരോപിച്ചു. ആലിന്റെ കൊമ്പിലെ വിവാദക്കാറ്റ്. ആലിന്റെ ചില്ല മുറിച്ച സംഭവം മോദി വരുന്നതിനു മുമ്പേ വിവാദമാക്കിയിരുന്നു. ക്ഷേത്രാചാരങ്ങളുടെ ലംഘനമാണെന്നും വരെ പ്രചാരണമുണ്ടായി. ഈ വിഷയത്തിൽ വടക്കുനാഥൻ ക്ഷേത്രം മാനേജറുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് കൊച്ചി ദേവസ്വം ബോർഡ് അറിയിച്ചത്. ദേവസ്വം ബോർഡാണ് ചില മുറിച്ചതെന്നായിരുന്നു BJP വാദം. ആൾ മരക്കൊമ്പ് മുറിച്ച സംഭവം കത്തിച്ചു നിർത്താൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നൽകുന്ന മറുപടി നിർണായകമാണ്. പ്രധാനമന്ത്രി പങ്കെടുത്ത നായ്ഖാനിലെ വേദിയോട് ചേർന്നുള്ള ആൾമരത്തിന്റെ ചിലകളാണ് മുറിച്ചത്. ഈ ഫോട്ടോകളും മറ്റും ഇടത് അനുഭാവികൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ഇടതുമുന്നണി നേതാക്കൾ ആദ്യം പരസ്യമായി പ്രതികരിച്ചില്ലെന്ന് മാത്രം. ഈ പശ്ചാത്തലത്തിൽ തൊട്ടുപിന്നാലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ ഇറക്കി സോഷ്യൽ മീഡിയയിൽ അംഗം തുടങ്ങിയിരുന്നു. UDFഉം LDFഉം NDAയും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതിലേക്ക് മുമ്പ് തന്നെ 3 സ്ഥാനാർത്ഥികളെയും സൈബർ യോദ്ധാക്കൾ പ്രഖ്യാപിച്ചു. UDFന്റെ TN പ്രതാപനും NDAയുടെ സുരേഷ് ഗോപിയും ഏതാണ്ട് ഉറപ്പായ സ്ഥാനാർത്ഥികളാണെന്നാണ് സൈബർ ഇടത്തിൽ അവർ വ്യക്തമാക്കുന്നത്. LDFൽ CPIയിലെ VS സുനിൽകുമാറിന് നറുക്ക് വീഴാനാണ് സാധ്യതകൾ ഏറെയെന്നും പറയുന്നവരുണ്ട്. എന്നാൽ മുൻ മന്ത്രി KP രാജേന്ദ്രന്റെ പേരും നേരത്തെ ഉയർന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് വെല്ലുവിളികളും അവകാശവാദങ്ങളും വരെ തുടങ്ങിയിരുന്നു. PS സുനിൽകുമാറിനെ സൈബർ ഇടവും സജീവവുമാണ്. പ്രധാനമന്ത്രിയുടെ തൃശൂരിലെ റോഡ് ഷോയിൽ പാർട്ടി ഭാരവാഹിത്വം ഇല്ലാതിരുന്നിട്ടും വാഹനത്തിൽ സ്ഥാനം ലഭിച്ചതോടെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥ്യം ഏതാണ്ട് ഉറപ്പായ മട്ടാണെന്നാണ് BJP അനുഭാവികൾ പറയുന്നത്. മഹളാമോർച്ചയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു പോയതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിൽ പൊടി പാറിയതെങ്കിലും സംസ്ഥാനത്ത് തന്നെ ആദ്യം സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായത് തൃശൂരിലാണെന്ന് പറയുന്നവരുമുണ്ട്. ഇതിനിടെ തൃശൂരിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിലാണെന്നാണ് TN പ്രതാപൻ MP പ്രസ്താവിച്ചതോടെ അതിൽ പിടിച്ചുള്ള ചർച്ചയും മുഴുകി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 3 സ്ഥാനത്തായിരുന്നു. അന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്ന LDFമായിട്ടാണ് പ്രധാന മത്സരമെന്നായിരുന്നു വികസനം തന്നെ ചർച്ച. വികസന പദ്ധതികൾ ഒന്നൊന്നായി എണ്ണിയാണ് നരേന്ദ്രമോദി മഹിളാ സമ്മേളനത്തിൽ മോദി ഗ്യാരണ്ടിയെന്ന് നിരവധി തവണ ആവർത്തിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അന്നും ഇന്നും വികസന പദ്ധതികൾ തന്നെയാണ് ഉയർത്തിക്കാണിക്കുന്നത്. പ്രതാപനും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നല്ല. 5 വർഷത്തിനിടെ ജനങ്ങൾക്കിടെ സജീവമായിരുന്ന പ്രതാപൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളും വികസന വാഗ്ദാനങ്ങളും പ്രസംഗങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇടതുമുന്നണി നേതാക്കളും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി എടുത്തു പറയുന്നുണ്ട്. അതുതന്നെയാണ് അവരുടെ തുറപ്പുചീട്ട്. ചുരുക്കത്തിൽ ആചാരവും വിശ്വാസവുമല്ല വികസന ചർച്ചകൾ തന്നെയാകും തെരഞ്ഞെടുപ്പിൽ സജീവമാകുക എന്ന് ഉറപ്പായി സുരേഷ് ഗോപിയുടെ ഡയലോഗായ തൃശൂർ ഞാൻ എടുക്കുക എന്നതിന്റെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും പ്രചാരണവും പോരും തുടരുന്നത്. തൃശൂർ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പ്രഖ്യാപനവുമായി LDFന്റെയും UDFന്റെയും സൈബർ പോരാളികളും രംഗത്തുണ്ട്. ഇതിനനുസരിച്ചുള്ള ഡയലോഗും റീലുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പ്രഖ്യാപനത്തിനു മുമ്പേ അണികൾ സൈബർ ലോകം കീഴടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിനും തലവേദനയുണ്ട്. ഈ ചർച്ചകളെല്ലാം കാടുകയറി പാർട്ടികളെ തന്നെ തിരിഞ്ഞു കുത്തുമോ എന്ന പേടി അവർ രഹസ്യമായി പങ്കുവെക്കുന്നുമുണ്ട്. തൃശൂർ, ഒല്ലൂർ, ഇരിങ്ങാലക്കുട മേഖലയിലെ ക്രൈസ്തവ സ്വാധീനവും നാട്ടിക മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെ മുസ്ലിം സ്വാധീനവും എല്ലായിടത്തുമായി പരന്നുകിടക്കുന്ന ഹൈന്ദവ സ്വാധീനവുമാണ് തിരഞ്ഞെടുപ്പിലെ ഗതി നിർണയിക്കുന്നത്. സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ചോർന്നുപോയ മത ന്യൂനപക്ഷ പിന്തുണ തിരിച്ചെത്തുമെന്ന് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. LDFന് അനുകൂലമാകുന്ന താഴെത്തട്ടിലടക്കം ചിട്ടയായ സംഘടനാ പ്രവർത്തനം, പ്രചാരണത്തിൽ പ്രതീക്ഷിക്കുന്ന മികവ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്താനായ സ്വാധീനം എന്നിവയാണ് UDFന് അനുകൂലമാകുന്നത്. മണ്ഡലത്തിലെ നിർണായകമായ ന്യൂനപക്ഷ വോട്ടുകളാണ്. NDAക്കാണെങ്കിൽ BJPയുടെ വർദ്ധിക്കുന്ന വോട്ട് നില, ന്യൂനപക്ഷ മേഖലയിൽ അടക്കം ലഭിക്കുന്ന സ്വീകരണവുമാണ്. ചുരുക്കത്തിൽ, തൃശൂരിലെ തെരഞ്ഞെടുപ്പ് കളം ചൂടുപിടിച്ചു കഴിഞ്ഞു.